പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കണ്ണൂർ ജില്ല കഴിഞ്ഞ് വയനാട് ജില്ലയും കടന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ മലപ്പുറം, അത് കഴിഞ്ഞാൽ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, അങ്ങനെ 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 ഇത് മാർച്ച് 6-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും. ഈ യാത്രയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പുരാവൃത്തമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ സതീശൻ്റെ യാത്രയ്ക്കിടെ നടക്കുന്നതിനിടയിൽ ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഏതാനും സീറ്റുകൾ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ സീറ്റുകളൊന്നും വിട്ടുതരികയില്ല എന്ന് പി ജെ ജോസഫ് കട്ടായമായിട്ട് പറയുന്നുണ്ട്. മോൻസ് ജോസഫ് അത് ആവർത്തിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ജോസ് കെ മാണി ഇടതുമുന്നണിയിലേക്ക് ജോസഫ് ഗ്രൂപ്പിനെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ മറ്റു പല തമാശകളും അവിടെ അരങ്ങേറുന്നുണ്ട്. മുസ്ലിം ലീഗ് വെറും 27 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ എന്നറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റുപോയ ചില സീറ്റുകൾ കോൺഗ്രസിൻ്റെ പെട്ടിലേക്ക് വെച്ച് കിട്ടിയിട്ടുണ്ട്. ജയസാധ്യത കൂടുതലുള്ള ചില സീറ്റുകൾ ഏറ്റെടുക്കാനും അവർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആലോചനകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഉദാഹരണത്തിന് കോങ്ങാട് സീറ്റ് മുസ്ലിം ലീഗ് നിന്നാൽ ജയിക്കാത്ത സീറ്റാണ്. ആ സീറ്റ് കോൺഗ്രസിന് കൊടുത്തിട്ട് ജയസാധ്യത കൂടുതലുള്ള പട്ടാമ്പി സീറ്റ് ഏറ്റെടുക്കാനാണ് ലീഗിന് ആഗ്രഹം. അതുപോലെ ഇരവിപുരം സീറ്റ് RSPയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പുനലൂർ സീറ്റ് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം എന്ന നിലപാടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗാരെപ്പോഴും ജയസാധ്യതയുള്ള സീറ്റുകൾ കൈവശം വയ്ക്കുകയും തോൽക്കാൻ സാധ്യതയുള്ള സീറ്റ് വളരെ മഹാമനസ്കതയോടുകൂടി ഘടകകക്ഷികൾക്ക് കൊടുക്കുകയാണ് പതിവ്. ഇത്തവണ അതിൽ തെറ്റൊന്നുമില്ല, അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു തർക്ക വിഷയമായിട്ട് വന്നിട്ടുള്ള തിരുവമ്പാടി സീറ്റാണ്. തിരുവമ്പാടി നിയോജകമണ്ഡലം രൂപീകൃതമായത് 1977 തിരഞ്ഞെടുപ്പിലാണ്. അന്ന് മുതൽക്ക് സിറിയക് ജോൺ ആയിരുന്നു അവിടെ നിന്ന് ജയിച്ചുകൊടുത്തത്. കോൺഗ്രസ് നേതാവായിരുന്ന സിറിയക് ജോൺ 77 ജയിച്ചു. അത് കഴിഞ്ഞ് 80 ജയിച്ചു, 82 ജയിച്ചു. അദ്ദേഹം മന്ത്രിയായി. മന്ത്രിയായിരിക്കുന്ന സമയത്ത് കോൺഗ്രസിൽ നിന്നും മറുകണ്ഠൻ ചാടി, പുള്ളി കോൺഗ്രസ് SI. ആ 87 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റുപോയി. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് PP ജോർജ് മാഷിനെ കരുണാകരൻ തിരുവമ്പാടിയിൽ കൊടുത്ത് മത്സരിപ്പിച്ച് അദ്ദേഹത്തെ വിജയിപ്പിച്ചു. പിന്നീടാണ് ആ സീറ്റ് കൽപ്പറ്റ സീറ്റിന് പകരമായിട്ട്, കൽപ്പറ്റയിലെ ലീഗ് മത്സരിച്ച് തോറ്റ സീറ്റാണ്, ആ തോറ്റ കൽപ്പറ്റ സീറ്റ് കോൺഗ്രസിന് കൊടുത്തിട്ട് ആ ജയിച്ചുകൊണ്ടിരിക്കുന്ന തിരുവമ്പാടി സീറ്റ് ലീഗ് വാങ്ങിച്ചത്. AV അബ്ദുറഹ്മാൻ ഹാജിയാണ് അവിടെ നിന്ന് ആദ്യം ജയിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് അത് ലീഗിൻ്റെ സീറ്റായിട്ട് മാറി. ലീഗുകാർ സ്ഥിരമായി മത്സരിക്കുന്നു, ലീഗുകാർ ജയിക്കുന്നു, അങ്ങനെ 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 മുന്നോട്ട് പോയി. ഒരു ഉറച്ച UDF മണ്ഡലമാണ് കൊടുവള്ളിയും തിരുവമ്പാടിയും, രണ്ട് സ്ഥലത്ത് ലീഗാണ്. തിരുവമ്പാടിയിൽ അങ്ങനെ സ്ഥിരമായിട്ട് ലീഗുകാർ ജയിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ 1996 2001 ഒക്കെ ലീഗുകാർ ജയിക്കുന്നു. 2006 തിരഞ്ഞെടുപ്പിൽ അതിനൊരു മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ലീഗുകാർ തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ ഈ മാറാട് കേസുമായിട്ട് ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു ലീഗ് നേതാവ് തിരുവമ്പാടിയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരിക. ഈ സ്ഥാനാർത്ഥി അവിടെ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഖ്യാതി തിരുവമ്പാടിയിലെത്തി. മാറാട് ഹാജിയാണ് തിരുവമ്പാടിയിലെ സ്ഥാനാർത്ഥി എന്ന് മാർക്സിസ്റ്റുകാരും BJPക്കാരും ഏകസ്വരത്തിൽ പ്രചരിപ്പിച്ചു. BJPക്ക് വലിയ ശക്തിയൊന്നുള്ള സ്ഥലമല്ല തിരുവമ്പാടി. ഏതായാലും തിരുവമ്പാടിയിലുള്ള സമാധാനകാംക്ഷികളായ ആളുകളുടെ ഇടയ്ക്ക് ഈ പ്രചരണം ഏറ്റു എന്ന് മാത്രമല്ല, ആ തിരുവമ്പാടിയിൽ മാർക്സിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി സഖാവ് മത്തായി ചാക്കോ വിജയിച്ചു. അങ്ങനെ ലീഗിൻ്റെ കയ്യിൽ നിന്ന് തിരുവമ്പാടി നഷ്ടപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും ജോർജ് M. തോമസ് എന്ന് പറഞ്ഞ CPM സ്ഥാനാർത്ഥി വിജയിച്ചു. ആ വീണ്ടും ലീഗിൻ്റെ സ്ഥാനാർത്ഥി തോറ്റു. 2011 തെരഞ്ഞെടുപ്പിൽ ലീഗ് അവിടെ ജയിച്ചു. പക്ഷേ 2016 വീണ്ടും CPM ജയിച്ചു, ജോർജ് M. തോമസ് തന്നെ വിജയിച്ചു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ജോർജ് തോമസിന് മാറ്റി വേറൊരു യുവ സ്ഥാനാർത്ഥി വന്നു, അദ്ദേഹം വിജയിച്ചു. ഇത്തവണ ആ മുസ്ലിം ലീഗ് തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കണം എന്നാണ് അവരുടെ എളിയ ആവശ്യം. കോൺഗ്രസ് മത്സരിച്ചാൽ ജയിക്കും എന്നുറപ്പുള്ളതുകൊണ്ടല്ല, ലീഗ് മത്സരിച്ചാൽ ജയിക്കില്ല എന്നുറപ്പുള്ളതുകൊണ്ടുമല്ല, മറിച്ച് ആ സീറ്റ് അവിടെ ഒന്നുകിൽ നമ്മുടെ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ മത്സരിപ്പിക്കും, അതല്ലെങ്കിൽ CMP നേതാവ് CP ജോണിന് ആ സീറ്റ് കൊടുക്കും. ഇത്ര താല്പര്യം CP ജോണിന് തിരുവനന്തപുരം സീറ്റ് നോക്കുന്നുണ്ട്. ആ ഒരു പക്ഷേ തിരുവമ്പാടി കിട്ടിയാലും ജോൺ അവിടെ മത്സരിക്കാൻ തയ്യാറാവും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ഇതുവരെ ആർക്കും തർക്കമൊന്നുമില്ലായിരുന്നു, സീറ്റ് കൊടുക്കാൻ ലീഗ് തയ്യാറാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ചില ജിഹാദികൾ ഇതിനെതിരെ വാളെടുത്തിരിക്കുകയാണ്. അവർ പറയുന്നത് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ ഒരു കാരണവശാലും യു ഡി എഫ് തിരുവമ്പാടിയിൽ മത്സരിപ്പിക്കരുത്, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തിരുവമ്പാടി സീറ്റ് കാസയ്ക്ക് കൊടുക്കരുത് എന്നാണ്. ഇവർ കാസക്കാരനായിട്ട് കാണുന്ന സ്ഥാനാർത്ഥി ആരാണ്? മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്, മറ്റത് സഖാവ് സി പി ജോൺ. അങ്ങനെ ഈ രണ്ട് കാസക്കാരെയും അവിടെ പരിഗണിക്കാൻ പാടില്ല. ഇനി ആ സീറ്റ് ലീഗിന് കൊടുക്ക, ലീഗ് കോൺഗ്രസിന് കൊടുക്കുകയാണെങ്കിൽ തന്നെ കോൺഗ്രസിലുള്ള ഏതെങ്കിലും ഒരു ദേശീയ മുസ്ലിമിനെ മത്സരിപ്പിക്കണം. ആ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം ജിഹാദികളെ ഏറ്റെടുക്കും. എങ്ങനെയുണ്ട് നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ പോകുന്ന പോക്ക് എന്നൊന്ന് ആലോചിച്ചു. തിരുവമ്പാടി സീറ്റ് ലീഗ് കോൺഗ്രസിന് കൊടുക്കാൻ പാടില്ല, കൊടുക്കണമെങ്കിൽ തന്നെ ആ ജിഹാദികൾക്ക് താല്പര്യമുള്ള ആളെ വേണം സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ, അല്ലെങ്കിൽ അവർ കാലു വരും, അവർ തോപ്പിക്കും. അവർ എൽ ഡി എഫിന് ഓട്ടി, പോപ്പുലർ ഫ്രണ്ടുകാരും ജവാത്ത് ഇസ്ലാമിക്കാരും, പിന്നെ സ്വതന്ത്ര മതേതര ബുദ്ധിജീവികളായിട്ടുള്ള ജിഹാദികൾ ഒറ്റക്കെട്ടായിട്ട് നിർത്തും. ആ സി പി എം സ്ഥാനാർത്ഥിക്ക് ഊട്ടി, സി പി എം സ്ഥാനാർത്ഥി ക്രിസ്ത്യാനി ആയിരിക്കും, നിലവിലുള്ള ലിൻഡോ ജോൺ എന്ന് പറഞ്ഞ ആളെ തന്നെ പറയാനാണ് സാധ്യത. പക്ഷേ യു ഡി എഫ് നിർത്തുന്ന ക്രിസ്ത്യാനിക്ക് അഥവാ കാസക്കാരന് ഞങ്ങൾ ഊട്ടിയിരിക്കും. ഞങ്ങളുടെ വേറിയ സമ്മതിദാന അവകാശം ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ്, കോൺഗ്രസ്സിലാണെങ്കിൽ ഞങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥിക്ക് വേണം കൊടുക്കാൻ എന്ന ഉറച്ച നിലപാടിൽ എത്തി നിൽക്കുകയാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഈ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞതിൽ വല്ല തെറ്റും? അദ്ദേഹം പറഞ്ഞതാണോ തെറ്റ്, ഇവർ ചെയ്യുന്നതാണോ തെറ്റ് എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയാൽ മതി എന്ന് മാത്രമാണ് ഈ കൊച്ചു എളുപ്പം കാലത്ത് എനിക്ക് ആകെ ഓർമ്മിപ്പിക്കുന്നത്.